2024 December 13 വെള്ളിയാഴ്ച കേരള കോമതി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. സ്മാർട്ട് സിറ്റി പിന്നോട്ടിറങ്ങിയ 20 വർഷം. ശ്രീഹരി രാമകൃഷ്ണൻ എഴുതുന്നു. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കുതിച്ചുചാട്ടവുമായാണ് പുതു സഹസ്രാബ്ദം പിറന്നത്. ഇന്റർനെറ്റും ഇമെയിലും സാധാരണക്കാരെ ആദ്യമൊന്ന് അമ്പരിപ്പിച്ചെങ്കിലും ഞൊടിയിടയിൽ ജനകീയമായി. ഗൂഗിളും ആപ്പിളും ഫേസ്ബുക്കും അടക്കം ഐടിയുടെ ജനപ്രിയ സാധ്യതകളുമായി സിലിക്കൻ വാലിയായ കാലിഫോർണിയ മുന്നിൽ നിന്നും നയിച്ചു. കേരളത്തിൽ നിന്നടക്കം മിടുക്കന്മാരായ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാർ അമേരിക്കയിലേക്ക് ചേക്കേറി. മറ്റ് ടെക്കുകൾക്കും രാപ്പാർക്കാൻ ഹബ്ബുകൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ടെക്നോപാർക്കിനേക്കാൾ ഇൻഫോപാർക്കിനേക്കാൾ അവർ ബാംഗ്ലൂരും ഹൈദരാബാദും അടക്കമുള്ള അവസരങ്ങൾ തിരഞ്ഞെടുത്തു. ബാംഗ്ലൂർ ആകട്ടെ ടെക്കുകളുടെ ഒരു മിനി മലയാളമായി മാറുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ സാധ്യതകളുടെ 5 വർഷമെങ്കിലും കടന്നുപോയ ശേഷമാണ് കൊച്ചിയെ ദുബായ് ഇന്റർനെറ്റ് സിറ്റി പോലെ ഒരു ഐടി നഗരമാക്കണമെന്ന വാഗ്ദാനവുമായി ഗൾഫ് സംരംഭകർ എത്തുന്നത്. 2005 കാലഘട്ടത്തിൽ ഇതോടെ ഉത്സവമേളമായി. പ്രവർത്തനം തുടങ്ങി 10 വർഷത്തിനകം 90,000 തൊഴിലവസരങ്ങൾ എന്നതായിരുന്നു മുഖ്യ ആകർഷണം. കേരളത്തിന്റെ ബ്രെയിൻ ഇവിടെ തന്നെ നിൽക്കും. പുതുതലമുറയുടെ ബുദ്ധി പുറത്തേക്ക് പോകില്ല. കൊച്ചി സ്മാർട്ട് സിറ്റിയെപ്പറ്റി വാഴ്ത്തുപാട്ടുകൾ അലയടിച്ചു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചർച്ചകൾക്കായി ദുബായിക്ക് പറന്നു. കാക്കനാട് ഇൻഫോപാർക്ക് പരിസരത്തെ 246 ഏക്കർ ഭൂമി കണ്ടുവച്ചു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇൻഫോപാർക്ക് അടക്കം പദ്ധതി നടത്തിപ്പുകാരായ ടികോമിന് തീറെഴുതുന്ന വിധം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കരാർ വെച്ചു. ഭൂമി വികസിപ്പിച്ച കെട്ടിട സമുച്ചയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകി ലോകോത്തര കമ്പനികളെ എത്തിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സർക്കാരിന് ഓഹരി പങ്കാളിത്തവും. എന്നാൽ മാസങ്ങൾക്കകം ഫൗൾ മണത്തു. ടികോമിന് റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ടെന്നും അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തുറന്നടിച്ചു. ഇൻഫോപാർക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ലെന്നും ഭൂമിക്ക് വിപണി വില വാങ്ങണമെന്നും ശഠിച്ചു. ഈ നിലപാടിന് നല്ല പിന്തുണ ലഭിക്കുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം VS അധികാരത്തിലെത്തി. ഇൻഫോപാർക്ക് സർക്കാർ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന വിധം കരാർ പൊളിച്ചെഴുതി. സ്മാർട്ട് സിറ്റിയിൽ സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക ടീമിനെ വെച്ചു. അതേസമയം മുൻ നിലപാടിന് വ്യത്യസ്തമായി ഭൂമി സൗജന്യമായി വിട്ടു നൽകി. എങ്കിലും പല പ്രതിസന്ധികളിലും തട്ടി സ്മാർട്ട് സിറ്റി ഇഴഞ്ഞു. പ്രവർത്തന സജ്ജമാകുമെന്ന് പറഞ്ഞ് സമയത്ത് തറക്കല്ലിടാൻ പോലും കഴിഞ്ഞില്ല. ഒടുവിൽ ലോകം AI യുഗത്തിലെത്തിയപ്പോൾ അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകി പദ്ധതി തിരിച്ചെടുക്കേണ്ട ഗതികേടിലായിരിക്കുന്നു. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ഇപ്പോഴുള്ളത് വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങൾ മാത്രം. പിന്നോട്ടു പോക്കിന്റെ 20 വർഷങ്ങൾ. വാണിങ്ങുകൾ അവഗണിച്ചു. സ്മാർട്ട് സിറ്റിക്ക് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ടെന്ന അച്യുതാനന്ദന്റെ പ്രസ്താവന തന്നെയായിരിക്കണം പദ്ധതിയുടെ ഭാവി സംബന്ധിച്ച ഏറ്റവും വലിയ പ്രവചനം. കാര്യങ്ങൾ ആ വഴിക്കാണ് നീങ്ങിയിരുന്നത്. 2014 CAG റിപ്പോർട്ടിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ അക്കമിട്ട് നിർത്തി. പദ്ധതിയുടെ ഓരോ ഘട്ടത്തിനും ടികോം കാലതാമസം വരുത്തിയെന്നും സർക്കാർ അവർക്ക് അനാവശ്യക ആനുകൂല്യങ്ങളാണ് നൽകിയതെന്നും ചൂണ്ടിക്കാട്ടി. വിപണി മൂല്യം വാങ്ങാതെ ഭൂമി പാട്ടത്തിന് നൽകി ഫ്രെയിംവർക്ക് കരാറിൽ വെള്ളം ചേർത്തതിനാൽ സർക്കാർ നോക്കുകൂത്തിയായി. കരാറിൽ പേനകൊണ്ട് തിരുത്തൽ വരുത്തിയും CAG കണ്ടെത്തിയിരുന്നു. 90,000 തൊഴിൽ സൃഷ്ടിക്കുമെന്ന വാചകത്തിൽ അതിനായി പരിശ്രമിക്കും എന്ന വാക്കുകളാണ് കുത്തിത്തിരികിയത്. ഇതിനായി വാക്കുമാറിയതിനാൽ പിഴ ഈടാക്കാൻ വ്യവസ്ഥയില്ല. ടികോമിന് അനുകൂലവും സർക്കാരിന് എതിരുമാണ് വ്യവസ്ഥകൾ. സാധ്യതാ പഠനമൊന്നുമില്ലാതെ ദുബായിൽ ഒരു എക്സിബിഷൻ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചത്. പങ്കാളിയായി ടികോം ഇൻവെസ്റ്റ്മെന്റിനെ നിയോഗിച്ചത് സുതാര്യമല്ലെന്നും CAG വിമർശിച്ചിരുന്നു. എന്നാൽ ഇതിൽ നിന്നൊന്നും തിരിച്ചറിവില്ലാതെ പദ്ധതിയിൽ വീണ്ടും 10 വർഷം കൂടി മുന്നോട്ട് പോയി. ഇനിയെങ്കിലും ഭാവിയെ കരുതണം. എന്തിനും കമ്മിറ്റിയെ വെച്ച് സമയം കളയുന്ന രീതി തുടരുകയാണ് സർക്കാർ. സ്മാർട്ട് സിറ്റിയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള നയം തീരുമാനിക്കാനും 3-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ഭാവിയിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നതിൽ കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശം വന്നതിന് ശേഷം തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത്. ടികോമിന് നഷ്ടപരിഹാരം നൽകുന്നതായി കണക്കാക്കേണ്ടതല്ല, അവരുടെ ഓഹരി വിലയാണ് തിരിച്ചു നൽകുന്നത്. കാക്കനാട് സ്മാർട്ട് സിറ്റിയിലെ സ്ഥലവും കെട്ടിടങ്ങളും പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണമെന്നും IT വികസനത്തിനായി പ്രയോജനപ്പെടുത്തണമെന്നുമാണ് വിശദീകരണം. അതേസമയം 20 വർഷം പിന്നിൽ നിന്നുകൊണ്ടാണ് സർക്കാർ വീണ്ടും IT വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത്രയും നാൾ കൊണ്ട് ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി. ഡെസ്ക്ടോപ്പിനും ലാപ്ടോപ്പിനും സ്മാർട്ട് ഫോണിനും പിന്നാലെ AIയുടെ കാലമായി. ലോകത്തെവിടെയും ഇരുന്ന് ജോലി ചെയ്യാവുന്ന സ്ഥിതിയായി. കുളിച്ച് കുറിതൊട്ട് രാവിലെ ഓഫീസിലെത്തുന്ന പഴയ ശൈലിക്ക് പല മേഖലയിലും മാറ്റം വന്നു. പല ജോലികളും ചാറ്റ് ബോട്ടുകളെ ഏൽപ്പിച്ച് വെറുതെ ഇരുന്നാൽ മതിയെന്നായി. കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്ന പല്ലവി പൂർവാധികം ശക്തമാവുകയും ചെയ്തു. യുവതലമുറ വ്യത്യസ്തമായ കോഴ്സുകൾ ഏറ്റെടുത്ത് കാനഡയിലും യൂറോപ്പിലും ഓസ്ട്രേലിയൻ ഉപഭൂഖണ്ഡങ്ങളിലുമെല്ലാം പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി. പലരും തിരിച്ചിങ്ങോട്ടില്ലാത്ത വിധം മറുനാട്ടിലെ പൗരന്മാരായി. കേരളത്തിൽ തുടരാൻ ശ്രമിക്കുന്ന BTECകാരും മറ്റ് അവസരങ്ങളില്ലാതെ ചുറ്റിത്തിരിയുന്ന അവസ്ഥയായി. ഈ സാഹചര്യത്തിൽ സർക്കാർ തിരിച്ചുപിടിക്കുന്ന സ്മാർട്ട് സിറ്റിയിൽ നൂതന കാലത്തിനനുസൃതമായ പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്. നടത്തിപ്പിന് വിശ്വാസ്യത മുഖമുദ്രയാക്കുകയും വേണം.